السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن اتبعهم بإحسان إلى يوم الدين، أما بعد. سهودرنا غلي سورة الجافية وده تفسيرنا كرنا أرشيل نمالارم بيشد إذل بدمون آيات غلواري ولا تفسيرنا نمال ശദീകരിച്ച അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുല്ലിൽ ലദീന ആമനു യഗ്ഫിറു ലില്ലദീന ലാ യർജൂന അയ്യാമ അല്ലാഹ് ലിയജ്സിയ ഖൗമൻ ബിമാ കാനു യക്സിബൂൻ. ഖുൽ, ഓ നബിയെ പറയുക, ലില്ലദീന ആമനു, മുഅ്മിനുകളായ ആളുകളോട്, യഗ്ഫിറു, അവർ പുറത്തു കൊടുക്കട്ടെ, അവർ മാപ്പ് കൊടുക്കട്ടെ, ലില്ലദീന, ഒരു കൂട്ടർക്ക്, ആരാണവർ, ലാ യർജൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, അയ്യാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ. അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്നാൽ അവൻ്റെ പ്രതിഫലത്തിൻ്റെയും അവൻ്റെ ശിക്ഷയുടെയും ദിവസങ്ങൾ, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ലിയജ്സിയ ഖൗമം ബിമാ കാനു യക്സിബൂൻ, ലിയജ്സിയ, അള്ളാഹു പ്രതിഫലം നൽകാൻ, ഖൗമൻ, ഒരു കൂട്ടർക്ക്, ഒരു ജനതക്ക്, ബിമാ കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ, അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടുള്ള പ്രതിഫലം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിൽ മുഅ്മിനുകളോട്, മുശ്രിക്കുകളും കാഫിറുകളുമായ ആളുകളിൽ നിന്ന്, അള്ളാഹുവിലും അവൻ്റെ ദീനിലും പരലോകത്തിലുമൊന്നും വിശ്വാസമില്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ക്ഷമിക്കാനും അത് വിട്ടുകൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സുദീർഘമായ 13 വർഷത്തെ മക്ക കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. മക്ക പോലെയുള്ള നിലപാട്, മക്ക പോലെയുള്ള സ്ഥിതിവിശേഷമുള്ള ഏത് നാട്ടിലും ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് അതാണ്. അതായത്, അവർ ആയുധമെടുക്കാനോ അവർ ശത്രുക്കൾക്കിടയിൽ എതിരിൽ യുദ്ധത്തിനിറങ്ങാനോ ഇതുപോലുള്ള സാഹചര്യത്തിൽ പാടില്ലാത്തതാണ്. മക്കയിലെ സാഹചര്യം, അവിടെ മുസ്ലിമീങ്ങൾ, അവർക്ക് ഒരു രാജ്യമോ അതിൻ്റെ ഭരണമോ ഒന്നുമില്ലാത്ത, അവർക്ക് ശക്തിയില്ലാത്ത സാഹചര്യമാണ്. അവിടെ മുസ്ലിമീങ്ങൾ ആയുധമെടുക്കുക എന്നത് അവരുടെ നാശത്തിന് തന്നെ, അവരുടെ ദാവത്തിൻ്റെ അന്ത്യത്തിന് തന്നെ ആണ് കാരണമാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് അനുവദിച്ചിട്ടില്ല, മറിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ക്ഷമയോടെ നേരിടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. അവരുടെ ഉപദ്രവങ്ങൾ വിട്ടുകൊടുക്കാൻ, മാപ്പാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ അവിടുന്ന് സ്വീകരിച്ച നിലപാട് അതാണ്. സഹാബത്തിൽ പ്രമുഖരായ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ ഉപദ്രവങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. കൊല്ലപ്പെട്ടവർ വരെ അവരിലുണ്ടായിട്ടുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ സഹാബിയെ അബുജഹൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതുപോലെ അവരുടെ ഭർത്താവ് യാസർ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊലപ്പെടുത്തി. അവരുടെ മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി വലിയ പീഡനങ്ങൾ സഹിച്ച സഹാബിമാരിൽ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്റൻ യാല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ ക്ഷമിക്കുക, ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ളത് സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ആശ്വസിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സഹാബിയാണ്. മക്കയിലെ പോക്കിരികളായ പിള്ളേരെ അവർ ബിലാലിനെ കൊണ്ട് അങ്ങാടിയിലൂടെ കറങ്ങുവാൻ മുശ്രിക്കുകൾ കൽപ്പിച്ചു. അദ്ദേഹത്തെ മണലിൽ കിടത്തുകയും വലിയ പാറക്കഷ്ണങ്ങൾ അത് നെഞ്ചിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അഹദ് അഹദ്, അള്ളാഹുവിന്റെ ഏകത്വം അത് ഉയർത്തുന്ന അഹദ് അഹദ് എന്ന വാക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഖബ്ബാബ് ഇബ്നുൽ അറത്ത്, അതുപോലെ സുഹൈബ് തുടങ്ങിയ സഹാബിമാർ ഉപദ്രവിക്കപ്പെട്ടു. എന്തിന്? മക്കയിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്ന ബനു ഹാഷിമിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ശാരീരികമായി തന്നെ അബു താലിബിന്റെ മരണശേഷം ദ്രോഹിച്ചിട്ടുണ്ട്. അബു താലിബിന്റെ മരണം വരേക്കും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അബു താലിബിന്റെ മരണശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ശാരീരികമായി നേരിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബത്തിങ്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മുശ്രിക്കുകൾ പിന്നിൽ നിന്ന് മുണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിന് മുറുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്ന് അവിടെയുള്ള ആളുകളെ തള്ളി മാറ്റുകയും എന്നിട്ട് തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു ആണെന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ എന്ന വാക്യം, പ്രസിദ്ധമായ വാക്ക്. അത് പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഫിറാവൂനിന്റെ കൂട്ടരിൽ നിന്ന് മുഅ്മിനായ ഒരാൾ പറഞ്ഞിട്ടുള്ള വാക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ തള്ളി മാറ്റിക്കൊണ്ട് പറയുകയുണ്ടായ, തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് എന്ന്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ സംഭവം ഓർത്തെടുക്കുന്നുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പിൽക്കാലത്ത് ഓർത്തെടുത്ത് പറയുകയാണ്. നോക്കണം, സഹാബത്ത് എങ്ങനെയാണ് പരസ്പരം സ്നേഹിച്ചിരുന്നത്, പരസ്പരം അവർ എത്രയാണ് ബഹുമാനിച്ചിരുന്നത്. ഈ ഉമ്മത്തിലെ നേതാവായ അബൂബക്കർ സിദ്ദീഖിനും ഉമറിനും ഈ ഉമ്മത്തിലെ മറ്റൊരു നേതാവായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ സ്ഥാനം എന്താ? അലി റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയുകയും എന്നിട്ട് കരയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, സമാനമായ ഒരു സംഭവമാണല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഗാഫിർ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. വഖാല റജുലു മിൻ ആലി ഫിർഔന وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم فيك كاذبا فعليه كذبه ويك صادقا يصبكم بعض الذي يعدكم الله بريئا وقال رجل مؤمن مؤمن أي منشن പറഞ്ഞു من آل فرعون فرعونന്റെ കുടുംബത്തിൽപ്പെട്ട അഥവാ ഖിബ്തികളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ബനൂ ഇസ്രായീലിൽപ്പെട്ട ആളായിരുന്നില്ല, ഖിബ്തികളാണ് ഫിറൌനിന്റെ വംശക്കാർ, കോപ്റ്റിക് വംശജർ. ബനു ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികൾ ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽപ്പെട്ട ആളാണ്. ഫിറൌനിന്റെ കൂട്ടത്തിൽപ്പെട്ട മുഅ്മിനായ ഒരാൾ പറഞ്ഞു, പക്ഷെ അദ്ദേഹം യക്തു ഇമാന തന്റെ ഈമാൻ മറച്ചു വെച്ച ആളായിരുന്നു, അത് വെളിപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണ്. وقد جاءكم بالبينات من ربكم, നിങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു കളവ് പറയുന്ന ആളാണെങ്കിൽ ആ കളവിന്റെ ദുഷ്ഫലം അദ്ദേഹത്തിനാണ്. വയ്യക്കു സാദിഖൻ, ഇത് അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിലോ, യുസബ്ഖും ബഅദുല്ലദി യഅദുക്കും, അദ്ദേഹം താക്കീത് നൽകുന്ന കാര്യങ്ങളിൽ ചിലത് നിങ്ങളെ ബാധിച്ചേക്കും. ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്ന് ആ സൂറത്തിൽ തന്നെ കാണാം. അദ്ദേഹത്തിന്റെ മനോഹരമായ അവരോട് പറഞ്ഞ നസീഹത്തിന്റെ വാക്കുകൾ ആ ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാം. സുദീർഘമായ ആയത്തുകളാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്കാണ്, യാ ഖൗമി ഇന്നമ ഹാദിഹിൽ ഹയാതു ദുനിയാ മതാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഓ ജനങ്ങളെ, ഈ ദുനിയാവ് എന്നത് ഒരു തുച്ഛമായ വിഭവം, തീർന്നുപോകുന്ന വിഭവം മാത്രമാണ്. വൈന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറത്താണ് സ്ഥിരവാസത്തിനുള്ള സ്ഥലം, അത് പരലോകമാണ്. വയാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാഹ് വതദ്ഉനനി ഇലൻ നാർ. ഓ ജനങ്ങളെ, എനിക്ക് എന്തൊരു അനുഭവം, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. വയാ ഖൗമി മാലി അദ്ഉകും, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ വാക്ക് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞ ആളെക്കാൾ ശ്രേഷ്ഠനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അദ്ദേഹം തന്റെ ഈമാൻ മറച്ചു വെച്ചിട്ടാണ് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് ആകട്ടെ അത് മറച്ചു വെച്ചിരുന്നില്ല, അത് പരസ്യമാക്കി പറഞ്ഞിരുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ശാരീരിക ഉപദ്രവങ്ങൾ മുശ്രിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കണം, ആരെയാണ് അവർ ഉപദ്രവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ആരെയാണ് അവർ ദ്രോഹിച്ചത് എന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരെ, അല്ലാഹുവിന് ഇതുപോലെ പ്രിയപ്പെട്ട മറ്റാരുണ്ട്? ഏറ്റവും പരിശുദ്ധമായ ഹൃദയമുള്ള അല്ലാഹു തെരഞ്ഞെടുത്ത മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ കൺമുന്നിൽ കണ്ടിട്ട് തങ്ങളുടെ ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് തങ്ങളുടെ നാട്ടിൽ ആ റസൂൽ നിയോഗിക്കപ്പെട്ടിട്ട് ആ അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞ അങ്ങേയറ്റം ശഖാവത്തിന്റെ നിർഭാഗ്യത്തിന്റെ ആളുകൾ, അതുപോലെ അവർ ചെയ്ത ദ്രോഹം സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കവേ അവിടുന്ന് സുജൂദ് ചെയ്തപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ആരാണ് ആ ഇന്ന ആളുകൾക്കിടയിൽ അറുക്കപ്പെട്ട ഒട്ടകത്തിന്റെ അതിന്റെ കുടൽമാല കൊണ്ടുവന്ന് മുഹമ്മദിന്റെ കഴുത്തിലിടുക? അങ്ങനെ ഫംബഅസ അഷ്ഖാഹും, അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഇറങ്ങി പുറപ്പെട്ടു. ഉഖബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറഞ്ഞവൻ പോയി കൊണ്ടുവന്ന് ഈ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിട്ടു. അവിടത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് അത് എടുത്തു മാറ്റുകയും അവരെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശകാരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ധാരാളം സഹിച്ച റസൂലാണ്. പക്ഷെ ഈ പ്രവൃത്തി അത് വളരെ കഠിനമായൊരു പ്രവൃത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, കഅബത്തിങ്കൽ സുജൂദ് ചെയ്യുമ്പോൾ ഈ ചെയ്ത പ്രവൃത്തി അത് ഗൌരവതരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ശാപപ്രാർത്ഥന നടത്താറില്ല, അവിടുത്തെ സ്വഭാവമായിരുന്നില്ല. പക്ഷെ ഈ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ അലൈക ബിഹിം. അവിടുന്ന് ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുഖം മാറി എന്നാണ്. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബത്ത് മിൻ റബീഅ. ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ദുആ ചെയ്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ രംഗത്തിന് സാക്ഷിയാണ്, ശരിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം മക്കയിൽ ഖുറൈശി ഗോത്രക്കാരനല്ല, അദ്ദേഹം ഹുദൈൽ ഗോത്രക്കാരനാണ്. ഇബ്നു മസ്ഊദ് അൽ ഹുദലി, വലിയ സ്വാധീനം അവിടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം ഇബ്നു മസ്ഊദിന് സ്വാധീനമില്ല. ഫാത്തിമയാണ് മകളാണ് റളിയല്ലാഹു അൻഹ അതെടുത്തു മാറ്റുന്നത്. ഇബ്നു മസ്ഊദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്തവരെല്ലാം ബദറിൽ കൊല്ലപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി. ഈ പേരെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഓരോരുത്തരും ബദറിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഒരാളൊഴികെ അയാളെ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെടുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ബദറിൽ പങ്കെടുത്തവരെ പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? അവിടെ പിടിക്കപ്പെട്ട ആളുകളെ, ബന്ദിയാക്കപ്പെട്ടവരെ ഖുറൈശികളിൽ നിന്ന് ഫിദിയ വാങ്ങി വിട്ടേക്കാണ് ചെയ്തത്, സ്വതന്ത്രരാക്കുകയാണ് ചെയ്തത്. എന്നാൽ കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ട ഒരാൾ അതിലൊരാളാണ് ഈ സംഭവത്തിൽ പങ്കെടുത്തത്, കാരണം അത്രയും ഉപദ്രവകാരിയായിരുന്നു എന്നതുകൊണ്ട്. അവരെ പിടിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗകാന മുത്ഇമു ബിനു അദീൻ ഹയ്യൻ ലതറക്തു ലഹു ഹാദിഹി നത്ന ഔ ഹാദ നത്ന ഔ കമ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ഇമു ബിനു അദി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ദുർഗന്ധങ്ങളെ ഞാൻ അയാൾക്ക് വേണ്ടി വെറുതെ വിട്ടുകൊടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പിടിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുത്ഇമു ബിനു അദി കാഫറായിരുന്നു ആളാണ്, പക്ഷെ അദ്ദേഹം മുശ്രിക്കായിരിക്കും മരണപ്പെട്ടു, പക്ഷെ അദ്ദേഹം മുസ്ലിമീങ്ങളെ ദ്രോഹിച്ചിരുന്നില്ല. മാത്രമല്ല ബനു ഹാഷിമിനെ അബ്ദുൽ മുത്തലിബിനെയും അബു താലിബിനെയും കൂട്ടരെയും അവരെ ബഹിഷ്കരിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും അത് രേഖയായി എഴുതി കഅബയിൽ തൂക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടാണ് ഷഅബു അബി താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളുമൊക്കെ തടയപ്പെട്ട് അവിടെ ഉപരോധിക്കപ്പെട്ട് കഴിഞ്ഞത്. ഇവരുമായി ബനു ഹാഷിമുമായി ആരും കച്ചവടമോ ഇടപാടോ ഒന്നും നടത്തുന്നില്ല. അബു താലിബും അതിലുണ്ട്, അബുദാലിബ് മുസ്ലിം അല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹകരിക്കുന്നു എന്നതുകൊണ്ട് ഖുറൈശികൾ ബാക്കിയുള്ളവർ നബിയെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നില്ല, കാരണം ഗോത്രം വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഉപരോധിച്ചു. ആ ഉപരോധം അവർ ഒരു രേഖയാക്കി, ആ പരസ്പരം അവർ തീരുമാനിച്ച തീരുമാനം രേഖയാക്കി കഅബയിൽ തൂക്കിയിട്ടിരുന്നു. എന്നാൽ പിന്നീട് ആ കരാർ അത് ശരിയല്ല എന്ന് പറഞ്ഞ് കഅബയിൽ തൂക്കിയിട്ട് അത് ആ കരാർ കീറിയെറിയാൻ നേതൃത്വം കൊടുത്ത ആളായിരുന്നു മുത്തബ് ഇബ്നു ആദി, മുസ്ലിമായിരുന്നില്ല. അങ്ങനെ ചില നന്മകൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. ആ നല്ല പ്രവൃത്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. ലൗ കാന മുത്തഇമ ഇബ്നു അദീൻ ഹയ്യൻ ലതറക്തു ഹാദിഹി ഹൗലാ ഇന്നത്ന ലഹു. മുത്തഇമ ഇബ്നു അദീൻ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുർഗന്ധങ്ങളെ ഞാൻ അയാൾക്ക് വേണ്ടി വെറുതെ വിട്ടുകൊടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ബന്ദിയാക്കപ്പെട്ട മുശ്രിക്കുകളെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ നോക്കൂ, ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സഹാബത്തും അവരിൽ ദുർബലരായവർ, പ്രത്യേകിച്ച് അവരിൽ നല്ല ശക്തി ഉണ്ടായിരുന്ന ആളുകളെ, അതുപോലെ പ്രബലരായിരുന്ന വലിയ തറവാട്ടിൽ ജനിച്ച ആളുകളെ ദ്രോഹിക്കാൻ മുശ്രിക്കുകൾ പൊതുവെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ദുർബലരായ ആളുകളെ അവർ അങ്ങേയറ്റം ദ്രോഹിക്കുകയും ചെയ്തു. അവരോട് ക്ഷമിക്കാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അതിനു സമാനമായ മുസ്ലിം ജനങ്ങൾക്ക് അധികാരവും ഭരണവും ശക്തിയും ഒന്നുമില്ലാത്ത കാലഘട്ടങ്ങളിൽ അവർ ആയുധമെടുക്കരുത്, മറിച്ച് ക്ഷമിക്കുകയും പൊറുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന കൽപ്പന അത് മക്ക പോലെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ബാധകമാണ്. അള്ളാഹുവിന്റെ അയ്യാം അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്താണ് അള്ളാഹുവിന്റെ അയ്യാം എന്നതുകൊണ്ട് ഉദ്ദേശം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ നടപ്പിലാക്കുന്ന, അവനനുസരിച്ചവർക്ക് അവന്റെ മഹത്തായ പ്രതിഫലം നൽകുന്ന ദിവസം. ആ അള്ളാഹുവിന്റെ ശിക്ഷയിലോ അവന്റെ പ്രതിഫലത്തിലോ വിശ്വസിക്കാത്ത ആളുകൾ അവർക്ക് പുറത്തുകൊടുത്തേക്കുക. ലിയജ്സിയ ഖൗമൻ, അള്ളാഹു ഒരു ജനതക്ക് പ്രതിഫലം നൽകാൻ, ബിമാക്കാനു യക്സിബൂൻ അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം, അഥവാ അവരുടെ കുഫറിന് അവരുടെ തിന്മകൾക്കുള്ള ശിക്ഷ അള്ളാഹു നൽകും. അതുപോലെ നിങ്ങളുടെ ഇമാനും സബറിനുമുള്ള പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്, നിങ്ങളുടെ സബറിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും, അവർക്ക് വിട്ടുകൊടുത്തേക്കുക. അള്ളാഹു അതുകൊണ്ടാണ് പറയുന്നത് മൻ അമില സാലിഹം ഫലിനഫ്സിഹ്. അയ്യാം അള്ളാഹ്, അള്ളാഹുവിന്റെ ദിവസങ്ങൾ അഥവാ അള്ളാഹുവിന്റെ പ്രതിഫലവും ശിക്ഷയും വരാനുണ്ട്. അതിൽ ഈ ആളുകൾക്ക് വിശ്വാസമില്ല, പക്ഷെ അത് സംഭവിക്കും. മൻ അമില സാലിഹം ഫലിനഫ്സിഹ്, മൻ അമില സാലിഹൻ, ആരെങ്കിലും സൽപ്രവർത്തനം പ്രവർത്തിച്ചാൽ, ഫലിനഫ്സിഹ്, അത് അവനു വേണ്ടി തന്നെയാണ് അവൻ ചെയ്യുന്നത്, അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. കുറ്റവാളികൾക്ക് വരുന്ന ശിക്ഷ നന്മ ചെയ്തവർക്ക് വരികയില്ല. വമൻ അശാഅ, ആരാണോ മോശമായത് പ്രവർത്തിച്ചത്, ഫഅലൈഹ, അവൻ തനിക്കെതിരിൽ തന്റെ നഫ്സിനെതിരിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. മൻ അമില സാലിഹൻ, ഒരു സൽക്കർമ്മം ആരെങ്കിലും ചെയ്താൽ, ഫലിനഫ്സിഹി, തന്റെ നഫ്സിനു വേണ്ടി തനിക്കു വേണ്ടിയാണ് അവൻ അത് ചെയ്യുന്നത്. ഉമൻ അസാ, ആരെങ്കിലും മോശമായത് ചെയ്താൽ, ഫഅലൈഹ, അവന്റെ നഫ്സിനെതിരിലാണ് അവൻ അത് ചെയ്യുന്നത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചുപോകുന്നതാണ്. നിങ്ങളുടെ റബ്ബിലേക്ക് മാത്രം, അള്ളാഹുവിലേക്കാണ് ഏവരുടെയും തിരിച്ചുപോക്ക്. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എല്ലാവരും. അള്ളാഹുവിന്റെ പടപ്പുകൾ മുഴുവൻ അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട നാൾ വരാനുണ്ട്. ഇവിടെ നോക്കൂ, സാലിഹായത് പ്രവർത്തിക്കുക എന്നത് നഫ്സിനനുകൂലമാണ്, അതുകൊണ്ടാണ് ഫലിനഫ്സിഹി എന്ന് പറഞ്ഞത്. അതേസമയം തിന്മ പ്രവർത്തിക്കുക എന്നത് സ്വന്തത്തിന് എതിരാണ്, അതുകൊണ്ടാണ് ഫഅലൈഹ, അല എന്ന വാക്ക് പ്രയോഗിച്ചത്. സഹോദരങ്ങൾ, നിങ്ങൾ നോക്കൂ, നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിൽ, ലഹാ മാ കസബത് വഅലൈഹ മക്തസബത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ലഹാ, അതായത് ഓരോ നഫ്സിനും ഉള്ളത്, ലയുകല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ വുസഅ, ഒരു നഫ്സിനും ഒരാളെയും അല്ലാഹു അതിന് കഴിയാത്തത് ഏൽപ്പിക്കുകയില്ല. ലഹാ മാ കസബത്, ഓരോരുത്തർക്കും ഓരോ നഫ്സിനും അത് സമ്പാദിച്ചത് എന്താണോ അതാണുള്ളത്, അനുകൂലമായുള്ളത്. ലഹാ എന്നത് അനുകൂലം സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്, അലൈഹ എന്നത് പ്രതികൂലം സൂചിപ്പിക്കുന്ന പദമാണ്. വലൈഹ മാ കസബത്ത് എന്നല്ലല്ലോ പറഞ്ഞത്, പിന്നെ മക്തസബത്ത്. ലഹ മാ കസബത്ത്, വലൈഹ മാ കസബത്ത് എന്നല്ല, മക്തസബത്ത് എന്നാണ് കസബയും ഇക്തസബയും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞപ്പോൾ കസബ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. നല്ലത് നീ ചെയ്താൽ അതിന് പ്രതിഫലം. കസബ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണത്. അത് നല്ലത് നീ എന്തെങ്കിലും ഒരു ചെറിയ പരിശ്രമത്തിൽ ചെയ്യുന്ന അതിനാണ് കസബ എന്ന് പറയുന്നത്. എന്നാൽ ഇക്തസബ എന്നത് അങ്ങനെയല്ല, കരുതി കൂട്ടി പണിപ്പെട്ട് ചെയ്യുന്നതിനാണ് ഇക്തസബ എന്ന് പറയുന്നത്. അഥവാ നീ അറിയാതെ എന്തെങ്കിലും തിന്മ പറ്റിപ്പോയാലോ, ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിനക്കെതിരെ രേഖപ്പെടുത്തുകയില്ല, മറിച്ച് നീ കരുതി കൂട്ടി ചെയ്താലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുക. അതുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ എളുപ്പത്തിലെ പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചത്, എന്നാൽ തിന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പണിപ്പെട്ട് ചെയ്യുക എന്ന പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. ഏതുപോലെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ മിൻ തുറുഖിൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണല്ലോ മതവിജ്ഞാനം. അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹദീസ് അവിടെ നോക്കും. മൻ ഇൽതമസ്, ഇൽതമസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരു നിസാരമായ ഒരു അന്വേഷണമെങ്കിലും ഒരു ചെറിയ പരിശ്രമമെങ്കിലും അതിനുവേണ്ടി നടക്കുക. എങ്ങനെ, താഴെയുള്ളത് എടുക്കുക, അതിനാണ് ഇൽതമസ എന്ന് പൊതുവെ പറയുക. ഒരു ചെറിയ പരിശ്രമമെങ്കിലും അള്ളാഹുവിലേക്കുള്ള, അള്ളാഹുലേക്ക് എത്തിക്കുന്ന ശറഈയായ മതവിജ്ഞാനം നേടാൻ നീ പരിശ്രമിച്ചാൽ എന്താണ്, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന്. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി നൽകുമാറാകട്ടെ. വലഖദ് ആതൈനാ ബനി ഇസ്രായീൽ അൽകിതാബ് والحكم والنبوة ورزقناهم من الطيبات وفضلناهم على العالمين. الله പറയുന്നു, ولقد آتينا, നിശ്ചയം നാം നൽകിയിട്ടുണ്ട്, ബനി ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികൾക്ക്, അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശം കിതാബുകൾ എന്നാണ്, അതിന്റെ വർഗനാമമാണത്, അഥവാ കിതാബുകൾ എല്ലാം അതിൽ ഉൾപ്പെട്ടു, അവർക്ക് നൽകിയ കിതാബുകൾ. വൽഹുക്മ, അധികാരം നാം നൽകിയിട്ടുണ്ട്. വന്നുബൂവത, പ്രവാചകത്വം നാം അവരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വറസഖ്നാഹും, നാം അവർക്ക് ഉപജീവനമായി നൽകിയിട്ടുണ്ടായിരുന്നു. മിനത്തയ്യിബാത്ത്, വിശിഷ്ടമായ കാര്യങ്ങൾ. വഫദ്ദൽനാഹും, നാം അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. അലൽ ആലമീൻ, ലോകരിൽ വച്ച്. ബനു ഇസ്രായീൽ എന്നാൽ ആരാണ്? ഇസ്രായീലിന്റെ സന്തതികൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്രായീൽ എന്നത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ഇസ്രായീൽ. യാക്കൂബ് നബി നമുക്കറിയാവുന്നതുപോലെ ഇബ്രാഹിം നബിയുടെ മകന്റെ മകനാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ വിഭാഗം അവർക്ക് നാം കിതാബ് നൽകിയിട്ടുണ്ട്. തൗറാത്തും ഇഞ്ചീലും സബൂറും അവരിലാണ് അള്ളാഹു അവതരിപ്പിച്ചത്. മുസാ നബിയും ഈസാ നബിയും ദാവൂദ് നബിയും ഒക്കെ ബനു ഇസ്രായേൽപ്പെട്ടവരാണ്. വൽഹുക്മ്, അതുപോലെ അവരിൽ നാം അധികാരം നൽകുകയുണ്ടായി. ഈ കിതാബ് അനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന വിധികർത്താക്കളാക്കി, അധികാരികളാക്കി നാം അവരെ മാറ്റുകയുണ്ടായി. വൻ നുബൂവ, അതുപോലെ നുബൂവത്ത് നാം അവർക്ക് നൽകുകയുണ്ടായി. ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. അഥവാ ഇബ്രാഹിം നബിയുടെ ശേഷം വന്ന ബാക്കിയുള്ള നബിമാർ, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും, ഇതിൽ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ്, പിന്നെയുള്ള നബിമാർ മുഴുവൻ ആരിലാണ്? ബനു ഇസ്രായീലിലാണ്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാക്കിയുള്ള നബിമാർ, പിന്നെ നാം കേൾക്കുന്ന നബിമാരെല്ലാം പഴയ കാലത്തുള്ള നബിമാരുണ്ട്, അതിനു മുമ്പുള്ള നബിമാർ, നൂഹ് നബി പോലെ, ഹൂദ് നബി പോലെ, സാലിഹ് നബി പോലെ. എന്നാൽ അതല്ലാത്ത നബിമാരൊക്കെ ഇവരെല്ലാം, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ്, അതുപോലെ അയ്യൂബ്, ദാവൂദ്, സുലൈമാൻ, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് നബിമാർ, മൂസാ നബി, ഈസാ നബി, ഇവരൊക്കെയും ആരിലാണ് വന്നിട്ടുള്ളത്? ബനു ഇസ്രായേലിലാണ് വന്നിട്ടുള്ളത്. ധാരാളം നബിമാരെ അള്ളാഹു അവരിലേക്ക് അയക്കുകയുണ്ടായി. ഒരു സമയത്ത് തന്നെ ഒന്നിലധികം നബിമാർ, ഒരുപാട് നബിമാർ അവരുണ്ടായിരുന്നു. ഒരു നബി മരണപ്പെട്ടാൽ ഉടനെ അടുത്ത നബി വരും. ഒരു നബി കഴിഞ്ഞാൽ ഉടനെ അടുത്ത നബിയെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് നിയോഗിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ അള്ളാഹു നമുക്ക് പേര് പറഞ്ഞു തന്ന നബിമാരുണ്ട്, പേര് പറഞ്ഞു തരാത്തവരുമുണ്ട്. അങ്ങനെയുള്ള നബിമാരെ അവരിൽ നാം അയക്കുകയുണ്ടായി. വറസഖനാഹു മിനത് തയ്യിബാത്ത്, ധാരാളം വിശിഷ്ടമായ റിസ്ക് നാം അവർക്ക് നൽകി. അതിൽ പെട്ടതാണ് മന്നയും സൽവയും. മന്നയും സൽവയും ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് എടുത്തു പറഞ്ഞ കാര്യമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ അവർ മിസറിൽ നിന്ന് രക്ഷപ്പെടുകയും എന്നിട്ട് അവർ ഒരു താഴ്വരയിൽ എത്തുകയും ചെയ്തു. അള്ളാഹു അവർക്ക് ഭക്ഷണം മുകളിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും ഇറക്കി കൊടുത്തു. തേൻ കട്ടി പോലെയുള്ള ഒരു ഭക്ഷണമാണ് മന്ന. സെൽവ എന്നത് കാടപക്ഷിയുടെ മാംസം പോലെയുള്ള അതുപോലെയുള്ള ഒരു മാംസമാണ്. ഈ രണ്ടും രാവിലെയും വൈകുന്നേരവും അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതില്ല, നാളത്തേക്ക് വെക്കണ്ട, എന്താ നാളെ വേറെയും വരും, വേറെയും വരും. എന്നാൽ അവർ കൽപ്പന ലംഘിച്ച് അത് സൂക്ഷിച്ചു വെച്ചു എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ച് അവർ അത് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി എന്ന് ഹദീസുകളിൽ കാണാം. ഇങ്ങനെ വിശിഷ്ടമായ ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകി. വഫദ്ദൽനാഹും അലൽ ആലമീൻ, നാം അവരെ ശ്രേഷ്ഠരാക്കി ലോകർക്കിടയിൽ. ലോകർക്കിടയിൽ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പണ്ഡിതന്മാർ യാത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, അതായത് ഫി സമാനിഹിം, അവരുടെ കാലത്ത്. അതുപോലെ ബാക്കിയുള്ള ഉമ്മത്തിനേക്കാൾ ബനു ഇസ്രായീലിന് ശ്രേഷ്ഠത അള്ളാഹു നൽകിയിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തോടികെ. കാരണം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു ഉമ്മത്തിനുണ്ട്. അവർക്ക് അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായവന്റെ കിതാബ് ഖുർആൻ നൽകിയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്. അവരിൽ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് അള്ളാഹു വിശിഷ്ടമായ ഉപജീവനം നൽകിയിട്ടുണ്ട്. ഇത് ബനു ഇസ്രായേലിന് കിട്ടിയതൊക്കെ ഉമ്മത്തിന് കിട്ടി. എന്നാൽ അവർക്ക് കിട്ടാത്ത ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അഫ്ദലുൽ ഉമം, ഏത് ഉമ്മത്താണ്? ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നഹ്നുൽ ആഖിറൂന സാബിഖൂന യൗമൽ ഖിയാമ, നമ്മളാണ് അവസാനത്തെ ഉമ്മത്ത്. എന്നാൽ ഖിയാമത്ത് നാളിൽ ആദ്യത്തെ ഉമ്മത്ത്, ആദ്യം വിചാരണ ചെയ്യപ്പെടുക ഈ ഉമ്മത്താണ്. ബാക്കിയുള്ള നബിമാർക്ക് വേണ്ടി അവരുടെ സമൂഹങ്ങൾക്കെതിരിൽ അള്ളാഹുവിനോട് സാക്ഷി പറയുക ഈ ഉമ്മത്താണ്. നൂഹ് നബിയുടെ ഉമ്മത്തിന് വേണ്ടി ഈ ഉമ്മത്ത് സാക്ഷി പറയും. അഥവാ നൂഹ് നബി അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത്, അവരത് നിഷേധിക്കുമ്പോൾ ഖിയാമത്ത് നാളിൽ നൂഹ് നബിക്ക് വേണ്ടി ഈ ഉമ്മത്ത് സാക്ഷ്യം പറയും. സ്വർഗം ആദ്യമായി തുറക്കപ്പെടുക ഈ ഉമ്മത്തിനു വേണ്ടിയാണ്. സ്വർഗത്തിൽ ബഹുഭൂരിപക്ഷമാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. സ്വർഗവാസികളിൽ മൂന്നിൽ രണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു നബിമാർക്ക് ഇറക്കി കൊടുത്ത ശരിയാത്തുകളിൽ, അതിന്റെ നിയമങ്ങളിൽ, വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട്. അതിന്റെ കസറുകൾ അടിസ്ഥാന നിയമങ്ങൾ ഒന്നാണെങ്കിലും അതിലേറ്റവും എളുപ്പമുള്ള, ഏറ്റവും നന്മ നിറഞ്ഞ തൗറാത്തിൽ വന്നിട്ടുള്ള ശക്തമായ കൽപ്പനകൾ, അത് ശക്തമായ നിയമങ്ങൾ, അതുപോലെ ഇഞ്ചീലിൽ വന്നിട്ടുള്ള ഹൃദയത്തിന് ലോലത നൽകുന്ന, നൈർമല്യം നൽകുന്ന സതുപദേശങ്ങൾ, ഇത് രണ്ടും കൂടി ചേർന്നതാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ ഉമ്മത്തുകളിലെ ഏറ്റവും ഖൈറായ നിയമങ്ങൾ, ഏറ്റവും എളുപ്പമുള്ള നിയമങ്ങൾ ആണ് ഈ ശരീഅത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയ ശരീഅത്തിലുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ ഭാഗ്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഒരുവനായി ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കാൻ സാധിക്കുകയേറ്റത്. എന്നാൽ ആ ഭാഗ്യം പൂർണ്ണമാവുക ഈ ഉമ്മത്തിലായി, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ, അവിടുത്തെ പിൻപറ്റിയ ഉമ്മത്തിലായി മരിക്കുന്നതോടെയാണ്. അള്ളാഹു ആ മഹാ സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിന് വലിയ ശ്രേഷ്ഠതകൾ നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും തൂഫൂന സബഊന ഉമ്മ, നിങ്ങൾ 70 ഉമ്മത്തുകളെ പൂർത്തിയാക്കും. വഅൻതും ഖൈറു അഫ്ദലുഹ, നിങ്ങളാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠർ. അഥവാ 70 വലിയ ഉമ്മത്തുകൾ എന്ന് അതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. മറ്റു ചില വിശദീകരണങ്ങളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അത് പൂർത്തിയാക്കുന്ന ഉമ്മത്താണ് നിങ്ങൾ, അതിൽ ഏറ്റവും ശ്രേഷ്ഠർ നിങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം, ലോകർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഏറ്റവും പരിശുദ്ധമായ ഹൃദയം യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിൽ ഉള്ളവർക്കാണ്. അള്ളാഹുവുമായി ഏറ്റവും അള്ളാഹുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഹൃദയം ഈ ഉമ്മത്തിലെ മുഅ്മിനുകളായ ആളുകളുടെ ഹൃദയമാണ്. അതുപോലെ പഴയ കാലത്തെ ഉമ്മത്തുകളിൽ വളരെ മോശക്കാരായിരുന്നു അവരിലെ പണ്ഡിതന്മാർ. എന്നാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ലവരായിരിക്കും അവരിലെ ഉലമ എന്ന് കാണാം. അത് സഹോദരങ്ങളെ യഥാർത്ഥ പണ്ഡിതന്മാരെ കുറിച്ചാണ്. കിതാബും സുന്നത്തും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനും ഏറ്റവും നന്നായി പഠിച്ച ആളുകളെ കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ബനു ഇസ്രായീലിന്റെ ശ്രേഷ്ഠത എന്നത് ഈ ഉമ്മത്തിന് ശേഷം മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ശേഷം മാത്രമാണ്. അള്ളാഹു പറയുന്നു, അവർക്കിതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം നാം നൽകിയതിനു പുറമെ വആതൈനാഹും നാം അവർക്ക് നൽകി ബയ്യനാത്തിം മിനൽ അമർ, ബയ്യനാത്ത് വ്യക്തമായ തെളിവുകൾ, മിനൽ അമർ, അമർ എന്നാൽ ഇവിടെ ഉദ്ദേശം മിനൽ ദീൻ, ദീനിലെ വ്യക്തമായ തെളിവുകൾ നാം അവർക്ക് നൽകുകയുണ്ടായി. എന്താണ് ആ വ്യക്തമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ, അതായത് നബിമാരുടെ കയ്യാൽ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ, മുഅ്ജിസത്ത് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി. അതുപോലെ ഹലാല് ഹറാമുകൾ വ്യക്തമായി വേർതിരിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനുള്ള തെളിവുകൾ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്? അള്ളാഹുവിന്റെ ഇത്രയും അനുഗ്രഹങ്ങൾ, അതുപോലെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക. അള്ളാഹു അവരെ വിളിച്ചു പറഞ്ഞില്ലേ, വലാ തകൂനു അവ്വല കാഫിറിൻബെ, ഈ നബിയിൽ, ഈ കിതാബിൽ, ഇസ്ലാമിൽ ആദ്യം നിഷേധിക്കുന്നവർ നിങ്ങളാകരുത്. യാ ബനി ഇസ്രായീൽ എന്ന വിളി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതായത് ഇസ്രായീൽ മക്കളെ എന്ന വിളി സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ അവരുടെ സാലിഹായ നല്ല പിതാവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള വിളിയാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു നല്ല മനുഷ്യന്റെ ഒരു മകനോ അല്ലെങ്കിൽ മകളോ മറ്റോ മോശമാകുമ്പോൾ നമ്മൾ പറഞ്ഞു, നീ ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല, നിന്റെ ഉപ്പ ആരാന്നറിയോ, ഇത്ര നല്ല മനുഷ്യനായിരുന്നു അയാളെ മോനല്ലേ, നീ ഇങ്ങനെ ആകാൻ പാടുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തലുള്ളതുപോലെയാണ് യാ ബനി ഇസ്രായീൽ എന്ന അള്ളാഹുവിന്റെ വിളിയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം. കാരണം നിങ്ങൾ ഇസ്രായേലിന്റെ മക്കളാണ്, നിങ്ങൾ മോശക്കാരാകരുത്, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നവരിൽ മുമ്പന്മാരാകല്ലേ, നിങ്ങൾ കിതാബ് പഠിച്ചവരല്ലേ. അങ്ങനെ ഇത് ഈ ദീൻ അള്ളാഹു അവതരിപ്പിച്ച ദീൻ മുറുകെ പിടിക്കാൻ ബാധ്യതപ്പെട്ടവരായിരുന്നു അവർ. പക്ഷെ അവരെന്താണ് ചെയ്തത്? അള്ളാഹു പറയുന്നു, ഫമഖ്തലഫു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, ഫമഖ്തലഫു അവർ ഭിന്നിച്ചിട്ടില്ല, ഇല്ലാ മിൻ ബഅദി ശേഷമല്ലാതെ, എന്തിനുശേഷം, മാ ജാഅഹും അവർക്ക് വന്നു കിട്ടിയതിനു ശേഷം, അൽ ഇൽമു വ്യക്തമായ അറിവ് വന്നു കിട്ടിയതിനു ശേഷമാണ് അവർ ഭിന്നിച്ചത്. എന്തായിരുന്നു അതിന്റെ കാരണം? ബഗ്യം ബൈനഹും, അവർക്കിടയിലുള്ള ബഗ്യ കാരണത്താൽ, അവർക്കിടയിലുള്ള വിദ്വേഷവും താൻ പോരിമയുമൊക്കെ കാരണത്താൽ. നോക്കൂ, അപ്പോൾ അള്ളാഹുവിന്റെ ദീനിന് കീഴൊതുങ്ങേണ്ടവർ, ദീൻ പാലിക്കേണ്ടവർ അവരതിൽ നിന്ന് ഭിന്നിച്ചു പോവുകയാണ് ഉണ്ടായത്, അവർ കക്ഷികളായി പിരിയുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു അതിന്റെ കാരണം? ബഗ്യം ബൈനഹും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം, തലബൽ റിയാസ, നേതൃത്വവും അധികാരവും ഒക്കെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിൽ നിന്ന് ബഹുദൂരം അകലെ കൊണ്ടുപോയി. അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബക യഖ്ദി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, തീർച്ചയായും നിന്റെ റബ്ബ് യഖ്ദി ബൈനഹും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്, വിധി കൽപ്പിക്കുന്നതാണ്. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ, അന്ത്യനാളിൽ, ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, ഏതൊന്നിലായിരുന്നു അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നത് ആ കാര്യത്തിൽ. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന്റെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫയുമയ്യിസു അൽ മുഹിഖ മിനൽ മുബ്തിൽ വല്ലദി ഹമലഹു അലൽ ഇഖ്തിലാഫി അൽ ഹവാ ഔ ഗൈറുഹു, അല്ലാഹു വേർതിരിക്കുന്നതാണ് ഖിയാമത്ത് നാളിൽ. അൽ മുഹിഖ മിനൽ മുബ്തിൽ, ആരാണോ ഹഖിന്റെ ആൾ, ആരാണ് ബാത്തിലിന്റെ ആൾ, അവരെ തമ്മിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ വേർതിരിക്കും. വല്ലദി ഹമലഹു അലൽ ഇഖ്തിലാഫി അൽ ഹവാ ഔ ഗൈറുഹു, സ്വന്തം ഹവ കാരണത്താൽ, ദേഹേച്ഛ കൊണ്ട് ആരാണോ ഇഖ്തിലാഫിലേക്ക് പോയത്, ഒരാൾ ദീനിൽ നിന്ന് വേറിട്ട് പോയത്, ഹക്കിനോട് ഭിന്നിച്ചു പോയത്. ആ ഇഖ്തിലാഫിന് ആരാണോ ഹവ ഒരുത്തന് പ്രേരകമായത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ താല്പര്യങ്ങൾ പ്രേരകമായത്, അവനെയും അല്ലാഹു സുബ്ഹാനഹു വതആല വേർതിരിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, അല്ലാഹു സുബ്ഹാനഹു വതആല തർക്കങ്ങൾ അവസാനിപ്പിക്കും. പക്ഷേ ആ ഖിയാമത്ത് നാളിൽ ബാത്തിലിന്റെ ആളായിരുന്നു താൻ എന്നൊരുവൻ മനസ്സിലായാൽ അത് വലിയ ദൗർഭാഗ്യമാണ്. മറിച്ച് ദുനിയാവിൽ തന്നെ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഹക്കായ മാർഗത്തിൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സുന്നത്തിന്റെ നന്മകളുടെ മാർഗത്തിൽ നിലകൊള്ളേണ്ടതുണ്ട്. നോക്കൂ, ബനു ഇസ്രായേലിനുള്ള ഈ താക്കീത് നമുക്കുള്ള താക്കീതാണ്. അവരുടെ വഴി സ്വീകരിക്കാതിരിക്കാൻ, യഹൂദികളുടേതോ നസറാനികളുടേതോ വഴി സ്വീകരിച്ചു പോകാതിരിക്കാൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാകാൻ. അവർ അള്ളാഹുവിന് പുറമെ പടപ്പുകൾ ആരാധിച്ചവരാണ്, അവർ ഖബറുകൾ കെട്ടിപ്പൊക്കിയവരാണ്, എന്നിട്ട് അവിടെ മസ്ജിദുകളാക്കിയവരാണ്. അവർ സാലിഹുകളുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി അവരെ ഇബാദത്ത് ചെയ്തു, അവിടെ വെച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു, പിന്നീട് അവരെ തന്നെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് എത്തിച്ചേർന്നു, അവരെ മാധ്യസ്ഥരാക്കി. ഇന്ന് നോക്കൂ നിങ്ങൾ നസ്രാനികളുടെ അവരുടെ പുണ്യാളന്മാരുടെയും അവരിലെ പുണ്യവാളികൾ പുണ്യ നന്മയുടെ ആളുകളാണെന്ന് അവർ പറയുന്ന അവരിലെ വനിതകളായ ആളുകളുടെയും ഒക്കെ ഖബറടങ്ങൾ അവിടെ എഴുതി വെച്ചത് കാണാം. മാധ്യസ്ഥ പ്രാർത്ഥന, മാധ്യസ്ഥ പ്രാർത്ഥന എന്ന് എഴുതി വെച്ചത് കാണാം. ഇതേ വാക്ക് ആണ് മുസ്ലിമീങ്ങൾ കടകൊണ്ടിട്ടുള്ളത്. ഷിയകൾ, റാഫിദികൾ, യഹൂദികളിൽ നിന്ന് ഈ പരിപാടി ഖബറിടങ്ങൾ മസ്ജിദുകളാക്കുക, അതിനെ ഇബാദത്ത് ചെയ്യുക എന്നത് ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ കൊണ്ടുവന്നു. അത് പിൻപറ്റി എത്രയോ ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നു. ഇത് യഹൂദി നസ്രാനികളുടെ മാർഗമാണ്. അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും എന്നത് നമുക്കുള്ള താക്കീദാണ് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയ താക്കീദ് നമുക്കുള്ള താക്കീദാണ്. നോക്കൂ, ശേഷം അള്ളാഹു പറയുന്നത് ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون ثم പിന്നെ جعلناك ഓ നബിയേ നാം താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു على شريعه ഒരു ശരീഅത്തിൽ من الامر ഈ കാര്യത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്നുള്ള രണ്ട് അർത്ഥവും അമ്രിനുണ്ട്. ആ രണ്ട് അർത്ഥവും ഇവിടെ യോജിക്കുമെന്ന് മുഫസ്സറുകൾ പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ കൽപ്പനയിൽ, അതുപോലെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്നുള്ള ശരീഅത്തിൽ, ഒരു ശരീഅത്തിൽ നാം നിന്നെ ആക്കിയിരിക്കുന്നു. എന്താണ് ശരീഅത്തിന്റെ അർത്ഥം? ശരീഅത്തിന്റെ അർത്ഥം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പ്രയോഗത്തിലുള്ള ഒരു വാക്കാണ് ശരീഅത്ത് എന്ന വാക്ക്. ശരീഅത്ത് നിയമപ്രകാരം, ശരീഅത്ത് എന്നാൽ മാർഗം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഷാരിഅ എന്ന വാക്യങ്ങൾ കേട്ടിട്ടില്ല. എന്താണ് ഷാരിഅ? റോഡിന് ഷാരിഅ എന്ന് പറയും. അതായത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയാണത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വഴി എന്ന അർത്ഥത്തിലാണ് ഷാരിഅ എന്ന വാക്ക് പറയുന്നത് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം അൽ-ഖുർത്തുബി റഹിമഹുള്ളാ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. ശരീഅത്ത് എന്നാൽ ഇസ്ലാമിന്റെ നിയമസംഹിത, ഇസ്ലാമിക മാർഗം. ഇതൊരു ജീവിത മാർഗമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു അഭിപ്രായമല്ല, കേവലം ഒരാൾ ഒരു ഒരു താൻ ഒരു പേര് ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചു എന്ന പേര് മാത്രമല്ല, മറിച്ച് അതൊരു ജീവിത മാർഗമാണ്. ഇസ്ലാം എന്നത് ജീവിത മാർഗമാണ്. നീ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് വ്യക്തമായ വെളിച്ചം നൽകിയിരിക്കുന്നു. നിന്നെ അള്ളാഹു ഇരുട്ടിൽ വിട്ടിട്ടില്ല. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമു ത്താഗൂത് يخرجونهم من النور الى الظلمات اولئك اصحاب النار هم فيها خالدون الله ولي الذين امنوا الله مؤمنുകളുടെ രക്ഷാധികാരിയാണ്, അവരുടെ മിത്രമാണ്. يخرجهم അവൻ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. من الظلمات الى النور ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇരുട്ടുകൾ എന്ന് ബഹുവചനമാണ് അല്ലാഹു പ്രയോഗിച്ചത്. വെളിച്ചമോ അത് നൂർ എന്ന ഏകവചനമാണ്. അൻവാർ എന്ന ബഹുവചനം നൂറിലുണ്ട്, പക്ഷെ അള്ളാഹു അത് പറഞ്ഞില്ല, നൂറെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇരുട്ടിന് ദുൽമത്തുൻ എന്ന ഏകവചനമുണ്ട്, അതല്ല പറഞ്ഞത്. പിന്നെ ദുൽമാത്ത് ഇരുട്ടുകൾ, കാരണം അത് പലവിധമാണ്. ഇസ്ലാം അല്ലാത്ത വഴികൾ, പിളവിന്റെ മാർഗങ്ങൾ പലതാണ്. ശിർക്കിന്റെ മാർഗം അതിലുണ്ട്, അതുപോലെ നിഷേധത്തിന്റെ, മതനിരാസത്തിന്റെ, യുക്തിവാദം എന്ന് പറയുന്ന മതനിഷേധത്തിന്റെ മാർഗം അതിലുണ്ട്. അതുപോലെ ബിദഅത്തിന്റെ മാർഗങ്ങൾ, പിഴച്ച മാർഗങ്ങൾ ധാരാളമുണ്ട്. ഷിർക്കിന്റെയും കുഫറിന്റെയും തിന്മകളുടെയും
അതിന്റെ ഒക്കെ അന്ധകാരം, പൗരോഹിത്യത്തിന്റെ അന്ധകാരം, ജനങ്ങൾ ഈ പുരോഹിതന്മാർ ആളുകളുടെ തലയിൽ വെച്ചുകെട്ടിയിട്ടുള്ള മറാപ്പുകൾ. ഒരു വിവാഹം നടക്കണമെങ്കിൽ, അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി നേടണമെങ്കിൽ, പാപം പൊറുക്കണമെങ്കിൽ പുരോഹിതന്മാർ അവർക്ക് വെച്ചുകൊടുത്ത പല മറാപ്പുകളുണ്ട്, പലതും ചെയ്യേണ്ടതുണ്ട്. അവർ എന്തു ചെയ്താലാണ് എന്റെ ഇലാഹ് എന്നെ തൃപ്തിപ്പെടുക, അവരുടെ കുരുത്തക്കേട് മാറിക്കിട്ടുക, അവരുടെ പൊരുത്തം മാറുക, അതിന് പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കണം ഇത്ര പൈസ ചെലവുണ്ട്, ഇന്നത് നടത്തണം, ഇന്ന ഒരു ക്രിയ നടത്താനുണ്ട്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കുമ്പസരിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള അള്ളാഹു തന്നെ തൃപ്തിപ്പെടാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത ആളുകളുടെ സ്ഥിതി. എന്നാൽ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർഗം എത്ര വ്യക്തമാണ്, നിനക്ക് നിന്റെ റബ്ബിന്റെ തൃപ്തി വേണോ, അതാണ് ഏറ്റവും വലുത്. റിദ്വാനു മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്, അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അത് നിനക്ക് വേണോ, എത്ര എളുപ്പമാണ് കാര്യം. അള്ളാഹു അവനിലേക്കുള്ള വഴി നിനക്ക് തുറന്നു തന്നിരിക്കുന്നു, തൗബയുടെ വാതിൽ അവൻ തുറന്നു വെച്ചിരിക്കുന്നു. ഒരാളും നിനക്കും റബ്ബിനും ഇടയിൽ വേണ്ടതില്ല, ഒരാളും നിനക്കും റബ്ബിനും ഇടയിൽ വേണ്ടതില്ല. എത്രത്തോളം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ വന്ന് സംശയങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറയുന്ന ആയത്തുകളിൽ കാണാം. യസ്അലൂനക അവർ നിന്നോട് ഇന്നത് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ അഹില്ല, സലൂനക അനിൽ മഹീദ്, അതുപോലെ യസ്അലൂനക അനി ശഹ്റിൽ ഹറാമി ഖിതാലിൻ ഫീ, സലൂനക അനിൽ യതാമ, യതീമുകളെ കുറിച്ച് അവർ ചോദിക്കുന്നു. അതുപോലെ ചന്ദ്രപ്പിറവയെ കുറിച്ച് ചോദിക്കുന്നു, സ്ത്രീകളുടെ ഹൈദിനെ കുറിച്ച് ചോദിക്കുന്നു. അവിടെ ഒക്കെ കാണാം അള്ളാഹു പറയുന്നത് ഖുൽ, പറയു നബിയെ, അവർക്ക് പറഞ്ഞു കൊടുക്കു, ഖുൽ, നീ പറഞ്ഞു കൊടുക്ക, ദീൻ പഠിപ്പിച്ചു കൊടുക്ക. എന്നാൽ നിങ്ങളൊരു ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ, വൈദാ സലക ഇബാദി അന്നി, ഓ നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ, അവിടെ ഖുൽ നബിയെ, താങ്കൾ പറയുമെന്നില്ല, താങ്കൾ പറയുമെന്നില്ല. വൈദാ സലക ഇബാദി അന്നി ഫഇന്നി ഖരീം, നാം അവരുടെ അടുത്തുള്ളവനാണ്. അഥവാ അള്ളാഹുവിനോട് നീ ദുആ ചെയ്യാൻ, നീ റബ്ബിനോട് തേടാൻ നിനക്കും റബ്ബിനുമിടയിൽ ഒരു പടപ്പുമില്ല, ഒരു പടപ്പുമില്ല. അള്ളാഹുവിന്റെ ദീൻ നിനക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനിടയിലുണ്ട്, മലക്ക് ജിബ്രീലുണ്ട്, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേ ഉണ്ട്. എന്നിട്ടാണ് നിനക്ക് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലൂടെ അല്ലാതെ നിനക്ക് അള്ളാഹുവിൽ എത്തിച്ചേരാൻ സാധ്യമല്ല, ആ വഴിയാണ് നീ സ്വീകരിക്കണം. എന്നാൽ നീ ദുആ ചെയ്യുമ്പോൾ നിനക്കും നിന്റെ റബ്ബിനും ഇടയിൽ ഒരാളുമില്ല, ഒരു നബിയുമില്ല, ഒരു മലക്കുമില്ല, ഒരു വലിയുമില്ല, ഒരാളും നിനക്കും നിന്റെ റബ്ബിനും ഇടയിലുള്ള ദുആഇന്റെ നടുവിലായില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അള്ളാഹുവിന്റെ അരികിലേക്ക് നിന്റെ ദുആ എത്തണമെങ്കിൽ നീ ഇന്ന ഒരു വാസത്തയോട്, മധ്യത്തിലുള്ള ഒരാളോട് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാലേ, അയാളോട് നീ കാര്യം പറയുക, അയാൾ അള്ളാഹുവിനോട് പറയുക എന്ന് ആരെങ്കിലും കുറിച്ച് നീ വിശ്വസിച്ചാൽ അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. നീ അതിനിടയിലുള്ള വലിയനോടോ നബിയോടോ മലക്കിനോടോ തേടുക, എന്നിട്ട് ഈ മലക്കോ നബിയോ വലിയോ നിന്റെ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കുക, ഇതാണ് ശിർക്ക്. മുശ്രിക്കുകൾ വിശ്വസിച്ച ശിർക്ക് ഇതാണ്. ഹൗലായി ശുഫഅഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്ന്. സഹോദരങ്ങൾ, ഇങ്ങനെ ശിർക്കിന്റെ ഒരു മാറാപ്പും ഇസ്ലാമിന്റെ മക്കളുടെ തലയിലില്ല, അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ കൂട്ടുകാരോട് തൗഹീദ് പറഞ്ഞു കൊടുക്കവേ പറഞ്ഞത് എന്താ, ഞാൻ എന്റെ പിതാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു, അത് മോശക്കാരായ പിതാക്കന്മാരല്ല, നബിമാരായ പിതാക്കളാണ്. എന്താണ് ഞങ്ങൾക്ക് മഖാനലന, ഞങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക, അള്ളാഹുവിനു പുറമെ ഇലാഹുകളെ സ്വീകരിക്കുക എന്നത് പാടില്ല. ذلك من فضل الله علينا وعلى الناس ولكن اكثر الناس لا يشكرون. അത് ഞങ്ങൾക്കും ജനങ്ങൾക്കുമുള്ള അള്ളാഹുവിന്റെ ഔദാര്യമാണ്, പക്ഷെ ജനങ്ങളിൽ അധികം പേരും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് നിന്റെ കഴുത്തിൽ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ വെച്ചിട്ടില്ല. ഒരു പുരോഹിതനും നിന്നെ റബ്ബിലെ കടുപ്പിക്കാൻ വേണ്ടതില്ല. നീ അള്ളാഹുവിനോട് തേടുക, നീ നിന്റെ പാപങ്ങൾ കരഞ്ഞു പറഞ്ഞ് റബ്ബിനോട് തേടുക, ഒരാളോടും നീ അത് വെളിപ്പെടുത്തേണ്ടതില്ല. റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നീ പ്രവർത്തിക്കുക. നോക്കു, ഇസ്ലാം അത് എത്രയോ എളുപ്പമാണ്, ഇത് വെളിച്ചമാണ്, ഇതിൽ യാതൊരു കെട്ടിക്കൊടുക്കുകളോ പ്രയാസങ്ങളോ ഇല്ല. മറിച്ച് ഈ ദീൻ വളരെ എളുപ്പമുള്ള ദീനാണ്. അതുകൊണ്ട് ഈ ശരീഅത്തിൽ നബിയെ താങ്കളെ നാം ആക്കിയിരിക്കുന്നു, അത് പിൻപറ്റുക. പിൻപറ്റരുത് അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ അവരുടെ ഹവയെ, അവരുടെ ദേഹേച്ഛകളെ തോന്നിവാസങ്ങളെ പിൻപറ്റരുത്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരിൽ മതനിഷേധികളോ മറ്റോ, അത് ശരിയല്ല. ഇസ്ലാമിലെ വസ്ത്രം ശരിയില്ല, ഇസ്ലാമിലെ വൈവാഹിക നിയമങ്ങൾ ശരിയില്ല, ഇസ്ലാമിലെ മര്യാദകൾ ശരിയില്ല എന്ന് ആരുടെ വാക്കുണ്ടോ അതെല്ലാം എന്താണ്? അള്ളാഹു പറഞ്ഞ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ തോന്നിവാസങ്ങളാണ്, അത് നീ പിൻപറ്റരുത്. നീ പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ ശരിയാച്ചാണ്. എന്താണ് കാരണം? ഈ വിവരക്കേടിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ തടുത്തു നിർത്താൻ, റബ്ബിന്റെ ശിക്ഷ നമ്മിൽ നിന്ന് തടുക്കാൻ ഉണ്ടാവുകയില്ല. നോക്കൂ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നഹും ലയുഗ്നു അൻക മിന അല്ലാഹി ശൈഅ വഇന്ന ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ് വല്ലാഹു വലിയുൽ മുത്തഖീൻ. ഇന്നഹും, അവർ, ലയുഗ്നു അൻക, ഓ നബിയെ, താങ്കൾക്ക് ഒരിക്കലും മതിയാവുകയില്ല, മിന അല്ലാഹി ശൈഅൻ, അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യവും നേടിത്തരാൻ അവർ താങ്കൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ തടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം നേടിത്തരാനോ ഈ വിവരമില്ലാത്തവർ നമുക്ക് മതിയാവുകയില്ല. അതിന് നാം റബ്ബിന്റെ ശരീഅത്ത് പിൻപറ്റുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇന്നഹും ലയുഗ്നു അൻക മിന അല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് ഈ ആളുകളൊന്നും നിനക്ക് നേടിത്തരികയില്ല. വഇന്ന ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ്, അക്രമികൾ അവർ പരസ്പരം മിത്രങ്ങളാണ്. അഥവാ ഇസ്ലാമിനെതിരിൽ ഉള്ള കക്ഷികൾ അവർ പരസ്പരമുള്ള ഭിന്നിപ്പുകളും തർക്കങ്ങളും ഇസ്ലാമിനെതിരുള്ള ശത്രുത വരുമ്പോൾ അവർ മറക്കും. ഏത് കാലഘട്ടത്തിലും നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പണ്ടങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, അതെപ്പോഴും അങ്ങനെയാണ്. വഇന്ന ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ്, അക്രമികൾ പരസ്പരം മിത്രങ്ങളായിരിക്കും. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വകദാലിക നുവല്ലി ബഅദ ളാലിമീന ബഅദൻ, അങ്ങനെയാണ് നാം അക്രമികളിൽ ചിലരെ ചിലർക്ക് കൂട്ടാളികളായി കൊടുക്കുന്നത്. അത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ എവിടെ അക്രമികളെ നോക്കിയാലും അതിന് യോജിച്ച സ്വഭാവമുള്ള ആളുകളെ അവരുടെ കൂടെ കൂടുന്നത് കാണാം. ഫിറാവുനിന്റെ കൂടെ ഹമാനുണ്ട്, ഫിറാവുനിന്റെ കൂടെ ഹമാനുണ്ട് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുശ്രിക്കുകളായ ആളുകൾ, കുഫാറുകളായ ആളുകൾ പരസ്പരം സഹകരിച്ചത് കാണാം. ഏത് കാലത്തും കുറ്റവാളികളായ, ദ്രോഹികളായ ആളുകളുടെ കൂടെ സമാനമായ സ്വഭാവമുള്ള ചിലരെ കാണാം. അവർ പരസ്പരം വലിയ മൈത്രിയിലായിരിക്കും. എന്നാൽ നാളെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ തിന്മകൾക്ക് വേണ്ടി കൂട്ടുകൂടിയവർ പരസ്പരം ശത്രുക്കളായിരിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചവരൊഴികെ ദുനിയാവിലെ മിത്രങ്ങൾ നാളെ പരലോകത്ത് ശത്രുക്കളായിരിക്കുമെന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു വലിയുൽ മുത്തഖീൻ, ഇത് മുഅ്മിനുകൾക്ക് ആശ്വാസം നൽകുന്ന വാക്കാണ്. ആരൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഒരുമിച്ചു ചേർന്നാലും അല്ലാഹു വലിയുൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ വലിയായി, അവരുടെ രക്ഷാധികാരിയായി, അവരുടെ മിത്രമായി, അവരെ സഹായിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഉണ്ട്. അല്ലാഹു വലിയുൽ മുത്തഖീൻ. هذا بصائر للناس وهدى ورحمة لقوم يوقنون. هذا إذا أي قرآن بصائر إذا كنّ ذربك إنّا غرانتمان للناس جننغلك أولا كنّ ذربك إنّا تغلبوك لاني دلول لد وهدى سنمارغو ورحمة كارنّو لقوم يوقنون ورتّو الشاشك إنّا يقين لعلوغلك إذا سنمارغو كارنّو مان. ഇമാം സഅദി റഹിമഹുള്ളാ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഹുദ എന്ന് പറഞ്ഞാൽ ഫയഹ്തദൂന ബിഹി ഇലാ സ്വലാത്തിൽ മുസ്തഖീം, ഖുർആൻ മുഖേന അവർ നേരായ വഴിയിലെത്തുന്നു. ഫി ഉസൂലിദ്ദീൻ വഫുറൂഇ, ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളിലും ദീനിന്റെ മറ്റുള്ള വിഷയങ്ങളിലും, അതിലെ എല്ലാ വിഷയങ്ങളിലും. വയഹ്സുറു ബിഹി അൽ ഖൈർ വസ്സുറൂർ വസ്സആദ ഫി ദുനിയ വൽ ആഖിറ, ഈ ഖുർആൻ മുഖേന നന്മയും സന്തോഷവും സൗഭാഗ്യവും ഈ ലോകത്തും പരലോകത്തും കിട്ടും. വഹിയ റഹ്മ, അതാണ് കാരുണ്യം, അതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത്. ഫതസ്കൂ ബിഹി നുഫൂസുഹും, ഈ ഖുർആൻ മുഖേന അവരുടെ നഫ്സ് അത് ശുദ്ധമാകും, അവരുടെ ഹൃദയം ശുദ്ധമാകും. വതസ്ദാദു ബിഹി ഉഖൂലുഹും, അവരുടെ അഖൽ, നേരായ അഖൽ, ബുദ്ധി വർദ്ധിക്കും, നേരായ അവരുടെ ബുദ്ധി അതിലൂടെ വർദ്ധിക്കും. നിങ്ങൾ നോക്കൂ, ഈ ബുദ്ധി തലതിരിഞ്ഞു പോയ ആളുകളാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ അത് അനീതിയാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പുരോഗമനവാദികൾ അവർ പറയുന്നുണ്ടല്ലോ പെൺകുട്ടികൾ സ്ത്രീകൾ അവരുടെ വിവാഹം പ്രായം അത് ഇത് ഇതിലുള്ളതും പോരാ, ഈ ഉള്ളതും പോരാ, പിന്നെ ഇനിയും വലിയ വയസ്സ് അവർ പറയുന്നു. ഇവിടെ ചിന്തിച്ച് നോക്കുക, അവർ പറയുന്ന മാനദണ്ഡം, അവർ പറയുന്ന മാനദണ്ഡം ഉണ്ടല്ലോ, അത് തന്നെ വെച്ചിട്ട് എത്ര നിസാരമായി ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അത് വെച്ച് ഒരു ബുദ്ധിയുള്ള എന്നോ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുകയില്ല. അവൾ വിവാഹം ചെയ്ത ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ജയിലിലിടും. ആ സുബ്ഹാനല്ലാഹ്, ഇത് നീതിയും പുരോഗമനുമാണ് എന്ന് പറയുന്ന ജനങ്ങളുടെ അഖിലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് പോലെ ഹവ ആവിയായി പോയിട്ടുണ്ടോ? ഇതാണ് അഖിൽ എന്നത് തലതിരിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക. പുരോഗമനം എന്ന് പറഞ്ഞ് അധോഗതിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പറ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ ചങ്ങലക്കെട്ടുകൾ മനുഷ്യരെ അടിച്ചേൽപ്പിക്കുക, ഇതല്ല. മറിച്ച് ഇസ്ലാം നീ പഠിച്ചോ, ഖുർആൻ നീ പഠിച്ചോ, ഇങ്ങനെ ബുദ്ധി തലരിഞ്ഞു പോവുകയില്ല. മറിച്ച് തസ്ദാദു ബിഹി ഉഖൂലുഹും, അഖിൽ ബുദ്ധി അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. വയസീദു ബിഹി ഇമാനുഹും, ഈമാൻ അത് മുഖേന വർദ്ധിക്കും. വയഖീനുഹും, ദൃഢവിശ്വാസം. വതഖൂമു ബിഹി അൽഹുജ്ജതു അലാ മൻ അസറ വആനദ്, അതുപോലെ ഖുർആൻ കൊണ്ട് നടക്കുന്ന മറ്റെന്താ തിന്മയിൽ കുഫറിൽ അതിലടിയുറച്ച് നിൽക്കുന്നവർക്കുമേൽ തെളിവ് സ്ഥാപിക്കപ്പെടുന്നു. ഖുർആൻ അത് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാൻ? ഓ നബിയെ, താങ്കൾ അവരെ താക്കീത് ചെയ്യാൻ. അവരെ മാത്രമല്ല, വമം ബലഗ്, ഈ ഖുർആൻ ആർക്കൊക്കെ വന്നു കിട്ടിയിട്ടുണ്ടോ അവർക്കെതിരെ അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിക്കപ്പെട്ടു. നാളെ പരലോകത്ത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ അവസരമില്ലാതായി പോയി. സുബ്ഹാനല്ലാഹ്. അതാണ് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ബസായിറാക്കിയിരിക്കുന്നു. ഇത് അള്ളാഹു കണ്ണു തുറപ്പിക്കുന്ന തെളിവുകൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ സന്മാർഗവും കാരുണ്യവും ഇതിലുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അം ഹസിബല്ലദീന അജ്തറഹു സയ്യആത് അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അം ഹസിബ, വിചാരിച്ചിരിക്കുകയാണോ, അല്ലദീന, ഒരു കൂട്ടർ, അവരെങ്ങനെയുള്ളവരാണ്, ഇജ്തറഹു, അവർ ചെയ്തു കൂട്ടുന്നവരാണ്, അവരുടെ ശരീരം കൊണ്ട് ചെയ്തു കൂട്ടുന്നവരാണ്, സയ്യആത്ത്, തിന്മകൾ. അവർ വിചാരിച്ചിരിക്കുകയാണോ, അന്ന ജഅലഹും, നാം അവരെ ആക്കി തീർക്കുമെന്ന്, കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സാലിഹായ അമലും ഉള്ളവരെ പോലെ, അള്ളാഹുൽ വിശ്വസിച്ച സൽപ്രവർത്തനങ്ങൾ ചെയ്തവരെ പോലെ കുറ്റവാളികളെ നാം ആക്കുമെന്ന്. അത് അള്ളാഹുവിന്റെ നീതിക്ക് യോജിച്ചതല്ല, അവന്റെ ഹിക്മത്തിന്, അവന്റെ മഹത്തരമായ യുക്തിക്കും അവന്റെ ലക്ഷ്യത്തിനും യോജിച്ചതല്ല. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിക്കും സാമാന്യ ബുദ്ധിക്കും യോജിച്ചതല്ല. ബുദ്ധികെട്ടവരെയും അള്ളാഹുവിൽ വിശ്വസിച്ചവരെയും വിശ്വസിക്കാത്തവരെയും അള്ളാഹു ഒരുപോലെയാക്കുക എന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല. സവാ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാക്കുമെന്ന്. സവാ മഹ്യാഹും വമമാതുഹും, ജീവിതവും മരണവും അഥവാ ഈ ലോകത്തും പരലോകത്തും ഒക്കെ അവരൊരുപോലെയാക്കുമെന്ന് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? സാഅ മാ യഹ്കുമൂൻ, അവർ ആ വിധി കൽപ്പിക്കുന്നത് എത്രയോ ചീത്തയാണ്. പരലോകത്തെ നിഷേധിക്കുന്നവർ, ഇസ്ലാമിനെ നിഷേധിക്കുന്നവർ ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. എങ്ങനെ ജീവിച്ചാലും ഒരുപോലെയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുക. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടു കൂട്ടരെയും വേർതിരിക്കും. രണ്ടു കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വതആല വേർതിരിക്കുന്നതാണ്. വല്ലാഹു അലം. വസല്ലല്ലാഹു وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.